2022 ഏപ്രിൽ 26 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. സിപിഎമ്മും മുന്നണി വിപുലീകരണവും വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു. പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അജണ്ടകൾ ആലോചിച്ചുറപ്പിച്ചാണ് കൊച്ചിയിൽ ചേർന്ന സിപിഎമ്മിന്റെ 23-ാം സംസ്ഥാന സമ്മേളനം പിരിഞ്ഞത്. 22-ാം സംസ്ഥാന സമ്മേളനം മുന്നോട്ടുവച്ച അജണ്ട ഇതായിരുന്നില്ല. 1-ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറി 2 വർഷമാകുമ്പോഴായിരുന്നു ആ സമ്മേളനം. അന്ന് സിപിഎമ്മിന് തുടർഭരണം ഉറപ്പിക്കാൻ മുന്നണി വിപുലീകരിക്കണമെന്ന പ്രഖ്യാപിത ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ 80-കളിലെ രാഷ്ട്രീയ കാലാവസ്ഥ മലബാറിൽ മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുന്ന സിപിഎമ്മിന് തുടർഭരണത്തിലേക്കുള്ള വഴിയിൽ വെല്ലുവിളിയായത് മധ്യതിരുവിതാംകൂറായിരുന്നു. കത്തോലിക്ക സമുദായത്തിന് പ്രാമുഖ്യമുള്ള ക്രൈസ്തവ മേധാവിത്വ മേഖലയായ മധ്യതിരുവിതാംകൂറിൽ 58-ലെ വിമോചന സമരത്തിന്റെ ഹാങ് ഓവർ മാറിയെന്ന് സിപിഎം കരുതുന്നില്ല. 2016-ലെ തെരഞ്ഞെടുപ്പിൽ 91 സീറ്റുകൾ നേടിയ ഇടതുമുന്നണിക്ക് കാര്യമായി കടന്നുകയറാനാവാതിരുന്ന ജില്ലകൾ എറണാകുളവും കോട്ടയവുമായിരുന്നു. അത് മാറണമെങ്കിൽ കത്തോലിക്ക സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ഗ്രൂപ്പ് മുന്നണിക്കൊപ്പം ചേരണമെന്ന് സിപിഎം വളരെ കാലമായി ചിന്തിക്കുന്നു. മാണിയിലേക്കായിരുന്നു കണ്ണേറ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന 2011-16 ഭരണകാലത്ത് തന്നെ കെ എം മാണി എന്ന കത്തോലിക്ക പ്രബലനെ ചാക്കിലാക്കാനുള്ള തന്ത്രങ്ങൾ സിപിഎം പയറ്റിനോക്കിയതാണ്. ഒരുവേള സിപിഐയും അതിനൊപ്പം നിന്നു. 2011-16 കേവലം 2 സീറ്റിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് യുഡിഎഫ് അധികാരമേറിയത്. 2011 വരെ ഇടതുമുന്നണിക്കൊപ്പമുണ്ടായിരുന്ന പി ജെ ജോസഫ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെ യുഡിഎഫിലേക്ക് ചാടി. കെ എം മാണിയുടെ പാർട്ടിയോട് ലയിച്ചു ചാടിയതാണ്. അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വീണ്ടും ബലപ്പെട്ടു. അതിന് കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ ആശീർവാദം ഉണ്ടായിരുന്നുവത്രേ. യുഡിഎഫ് അധികാരമേറുമ്പോൾ വിലപേശൽ ശേഷി കൂട്ടാമെന്ന് സഭാ നേതൃത്വം കണക്കുകൂട്ടുന്നത് സ്വാഭാവികം. എന്നാൽ രാഷ്ട്രീയത്തിൽ ദീർഘ ഇന്നിംഗ്സ് കളിച്ച കെ എം മാണിക്ക് എന്തുകൊണ്ട് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയായിക്കൂടെന്ന ചിന്ത ഏതോ ഘട്ടത്തിൽ കലശലായി. അന്ന് മാണി ഗ്രൂപ്പിലെ കുശാഗ്രബുദ്ധിയായ പി സി ജോർജാണ് സിപിഎം സിപിഐ നേതൃത്വങ്ങളോട് രഹസ്യ ചർച്ചകൾ നടത്തി കരുക്കൾ നീക്കിയത്. തുടക്കത്തിൽ വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് മാണിയെ കൂട്ടി യുഡിഎഫിനെ മലർത്തിയടിക്കാമെന്ന തോന്നലിൽ രാഷ്ട്രീയ കളിക്ക് കൂട്ടുനിന്നത്. എന്നാൽ വി എസിന് പ്രതിപത്തിയില്ലാത്ത അന്നത്തെ സിപിഎം ഔദ്യോഗിക നേതൃത്വം കാര്യങ്ങൾ അവരുടെ പിടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വി എസിന് കാഴ്ചക്കാരന്റെ റോളായി. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. മാണിയെ കൈയോടെ തള്ളിപ്പറഞ്ഞ് വി എസ് വെല്ലുവിളി ഉയർത്തി. പിന്നാലെ സിപിഐക്കും 2-ാം സ്ഥാനം പോകുമോയെന്ന ഭയം കലശലായി. അവരും മാണിയെ തള്ളി. ബാർകോഴക്കേസ് പൊടുന്നനെ വന്നു ഭവിച്ചതോടെ സിപിഎം ഔദ്യോഗിക നേതൃത്വത്തിനും മാണിയെ പാടെ തള്ളിപ്പറയേണ്ടി വന്നു. രാഷ്ട്രീയ യുദ്ധത്തിന് അപ്പോൾ മാണിയെ കൂടെ കൂട്ടുന്നതിനേക്കാൾ മാണിക്കെതിരെ യുദ്ധം നടത്തുകയാണ് അനിവാര്യമെന്ന സ്ഥിതിയിലേക്ക് രാഷ്ട്രീയം മാറിമറിഞ്ഞു. മീനച്ചിലാറിലൂടെ വെള്ളം ഏറെ ഒഴുകി. 2016-ലെ തെരഞ്ഞെടുപ്പിൽ ബാർകോഴയുടെയും കൂടി ബലത്തിലാണ് ഇടതുമുന്നണി 90-നുമേൽ സീറ്റും നേടി അധികാരമേറിയത്. മാണിയോട് ഇടഞ്ഞ ഫ്രാൻസിസ് ജോർജിന്റെയും മറ്റും നേതൃത്വത്തിലുണ്ടാക്കിയ ജനാധിപത്യ കേരള കോൺഗ്രസിനെയെങ്കിലും കൂടെ കൂട്ടി മധ്യതിരുവിതാംകൂറിൽ സ്വാധീനമുയർത്താനുള്ള അറ്റകൈ പ്രയോഗം ഇടതുമുന്നണി നടത്താതിരുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തി. ബാർകോഴക്കേസ് നനഞ്ഞ പടക്കമായി. ഇടതുമുന്നണിക്ക് കേസ് നയിക്കാൻ താൽപര്യമില്ലാതായി. കേസ് കുത്തിപ്പൊക്കിയതിനു പിന്നിൽ കോൺഗ്രസുകാരുടെ കറുത്ത കരങ്ങളെ കെ എം മാണി ഉറച്ച് സംശയിച്ചു. മാണി യുഡിഎഫിനോട് അകൽച്ച കാട്ടി. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തീരുമാനിച്ചു. ജോസഫിനും കൂട്ടർക്കും അതത്ര ബോധിച്ചില്ലെങ്കിലും വിള്ളൽ വേണ്ടെന്നാലോചിച്ച് അവരും മാണിക്കൊപ്പം നിന്നു. മാണിയുടെ നിയമസഭാംഗത്വത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷം സഭ കെങ്കേമമാക്കി. മാണി പ്രമാണിയെന്ന് വിശേഷിപ്പിച്ച് പാടിപ്പുകഴ്ത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രത്യേക ബ്ലോക്കായ മാണിയെ ചെങ്ങന്നൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി മകൻ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകി കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾ തിരികെ കൊണ്ടുവന്നു. കോൺഗ്രസിനകത്ത് അത് വലിയ എതിർപ്പുണ്ടാക്കി. വി എം സുധീരനൊക്കെ യുഡിഎഫിൽ നിന്നുതന്നെ രാജിവെച്ചു. മാണി യുഡിഎഫിൽ വീണ്ടും സജീവമായെങ്കിലും രോഗം അദ്ദേഹത്തെ അവശനാക്കി തുടങ്ങിയിരുന്നു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാണി അന്തരിച്ചു. മകൻ ജോസ് കെ മാണിയും കൂട്ടരും പാർട്ടി പിടിക്കാൻ നടത്തിയ കളികളോട് മുതിർന്ന നേതാവായ പി ജെ ജോസഫിനും കൂട്ടർക്കും അതൃപ്തിയായി. ഇരുചേരികളായി തിരിഞ്ഞ് കലാപമായി. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അധികാര തർക്കത്തിന്റെ പേരിൽ ജോസ് കെ മാണിയെ യുഡിഎഫ് നേതൃത്വം തന്നെ തള്ളിപ്പറഞ്ഞതോടെ ജോസും കൂട്ടരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പായി ഇടതുമുന്നണിയിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും കോട്ടയമടക്കം മധ്യതിരുവിതാംകൂറിൽ ജോസഫിനേക്കാളും സ്വാധീനശേഷി ജോസിനും കൂട്ടർക്കും തന്നെയായിരുന്നു. 2018 തൃശൂർ സംസ്ഥാന സമ്മേളനം മുന്നോട്ടുവച്ച മുന്നണി വിപുലീകരണ അജണ്ട ശക്തിപ്പെടുന്നത് അങ്ങനെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ്. അതിനു മുൻപ് തന്നെ സമ്മേളന അജണ്ട ലക്ഷ്യം കണ്ടിരുന്നു. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടതുമുന്നണിയുടെ പഴയ സഹയാത്രികരായിരുന്ന വീരേന്ദ്രകുമാറിന്റെ ജനതാദൾ ഗ്രൂപ്പുകാരുടെ മടങ്ങിവരവോടെയായിരുന്നു. ലോക്താന്ത്രിക് ജനതാദൾ എന്ന പേരിൽ രൂപാന്തരപ്പെട്ട പാർട്ടിയുടെയും മാണി ഗ്രൂപ്പിന്റെയും വരവ് ഇടതുമുന്നണിയുടെ അടിത്തറയ്ക്ക് കരുത്തേകി എന്നത് ശരിയാണ്. കഴിഞ്ഞ തദ്ദേശഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രകടമായി. ഇവരെയും നേരത്തെ തന്നെ മുന്നണിക്ക് പുറത്ത് സഹകരിച്ചു പോന്ന INL അടക്കമുള്ള ചെറുകക്ഷികളെയും ഉൾപ്പെടുത്തി ഇടതുമുന്നണി വിപുലീകരിച്ചു. ജോസ് വിഭാഗം വന്നപ്പോൾ തന്നെ അവരും മുന്നണിക്കകത്ത് കയറി. മുന്നണി വിപുലീകരണ അജണ്ട വളരെ വേഗം CPM നടപ്പാക്കിയെടുത്തു. ഇന്നിപ്പോൾ ഇടതുമുന്നണിക്കകത്ത് 11 കക്ഷികളുണ്ട്. എല്ലാ ചെറുകക്ഷികൾക്കും ഓരോ MLA കിട്ടിയപ്പോൾ എല്ലാവർക്കും മന്ത്രി പദവി കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. മലബാർ രാഷ്ട്രീയം. മുന്നണി വിപുലീകരണം കൊണ്ട് ബഹുജനാടിത്തറ വികസിപ്പിക്കാൻ സാധിക്കണമെന്നില്ലെന്ന് കൊച്ചി സംസ്ഥാന സമ്മേളനം തുടങ്ങുന്ന വേളയിൽ കേരള കൌമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടിവരയിട്ടു പറഞ്ഞു. പ്രധാനമായും പാർട്ടി ലക്ഷ്യമിടുന്നത് CPMന്റെ ബഹുജനാടിത്തറ വിപുലീകരിക്കണമെന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. എന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷത്തിന്റെ പ്രസ്ഥാനമായി CPM ഇനിയും വളർന്നിട്ടില്ല. ഈ ദൌർബല്യം പരിഹരിക്കാനാണ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനുവേണ്ടി വർഗ ബഹുജന സംഘടനകൾ ശക്തിപ്പെടണം. അസംഘടിത ജനവിഭാഗങ്ങളെ കൂടുതൽ സംഘടിപ്പിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ കേന്ദ്രീകരിക്കണം. കോടിയേരി പാർട്ടി ലക്ഷ്യങ്ങൾ പങ്കുവച്ചു. കൊച്ചി സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തതും ഇതുതന്നെ. മുന്നണി വിപുലീകരിക്കേണ്ട ആവശ്യം ഇന്നിപ്പോൾ CPMന് മുന്നിലില്ല. മാണി ഗ്രൂപ്പിന്റെ വരവ് മധ്യതിരുവിതാംകൂറിൽ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ ഗുണം ചെയ്തെന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. എറണാകുളത്ത് ഇപ്പോഴും UDFന്റെ സ്വാധീനശേഷി കുറഞ്ഞിട്ടില്ലെങ്കിലും ഇടതുമുന്നണിക്ക് നേരിയ തോതിൽ കടന്നുകയറാനാവുന്നു. മാണി ഗ്രൂപ്പിന് പുറമെ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ കൂട്ടിയിണക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗും ഫലം കാണുന്നെന്ന് കരുതാം. പക്ഷേ 50% ജനങ്ങളുടെ പിന്തുണ ഇനിയും CPMന് ഇല്ല എന്നത് നേതൃത്വത്തെ ചിന്തിപ്പിക്കാതിരിക്കുന്നില്ല. അതിന് മുന്നണി വിപുലീകരണമല്ല, വ്യക്തികളെയും സമ്മർദ്ദ ഗ്രൂപ്പുകളെയും വലിച്ചടുപ്പിക്കുകയാണ് വേണ്ടതെന്ന് അവർ കരുതുന്നു. ദേശീയതലത്തിൽ CPM CPI ഐക്യം ശക്തിപ്പെടുത്തേണ്ടത് CPMന്റെ പാർട്ടി കോൺഗ്രസ് അടക്കം മുന്നോട്ടുവയ്ക്കുന്ന ലക്ഷ്യമാകുമ്പോൾ ആ ഇടതുമുന്നണി ഘടനയ്ക്ക് കോട്ടം വരുത്തുന്നതൊന്നും ചിന്തിക്കാൻ പോലുമാകില്ല. ഈ സ്ഥിതിക്ക് ഇടതുഘടന നിലനിർത്തിയുള്ള അടവുതന്ത്രങ്ങളാണ് അഭികാമ്യം. അവിടെ ഉദാഹരണമാകേണ്ടത് മലബാർ മോഡലാണ്. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റ് പോലും നേടാനായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് CPMന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് മികവാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് CPM മലപ്പുറം ജില്ലയിലും മറ്റും പരീക്ഷിക്കുന്ന തന്ത്രം നോക്കുക. 2006 കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ മലർത്തിയടിച്ചത് ലീഗ് വിമതനായെത്തിയ KT ജലീലായിരുന്നു. മണ്ഡല പുനർവിഭജന ശേഷം പഴയ കുറ്റിപ്പുറം തവനൂരായപ്പോൾ ജലീൽ അങ്ങോട്ട് പോയെങ്കിലും കുഞ്ഞാലിക്കുട്ടി മണ്ഡലം തന്നെ ഉപേക്ഷിച്ച് വേങ്ങരയിലേക്ക് പാഞ്ഞു. കോഴിക്കോട് കുന്നമംഗലത്ത് ലീഗ് വിമതനായെത്തിയ PTA റഹീമാണ് 2006 മുതൽ ഇങ്ങോട്ട് ഇടതുമുന്നണിക്കായി ജയിച്ചു വരുന്നത്. ഇപ്പോൾ MK മുനീർ വിജയിച്ചെങ്കിലും 2016 മലപ്പുറം ജില്ലയിലെ കൊടുവള്ളിയിൽ ലീഗിനെ തറപറ്റിച്ചത് ലീഗ് വിമതനായിരുന്ന കാരാട്ട് റസാഖാണ്. നിലമ്പൂരിൽ കോൺഗ്രസ് വിമതനായെത്തിയ മുസ്ലിം മുഖം PV അൻവറും താനൂരിൽ കോൺഗ്രസ് വിമതനായെത്തിയ മുസ്ലിം മുഖം മന്ത്രി V അബ്ദുറഹ്മാനും CPM സ്വതന്ത്രരായി ജയിച്ചുകയറിയത് 2016 മുതൽ ഇങ്ങോട്ടാണ്. 2006 തുടങ്ങിയ വിമത പരീക്ഷണം CPM കൂടുതൽ വിപുലീകരിച്ച വർഷമായിരുന്നു 2021. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് അതേ തുടർന്ന് പല കോട്ടകളിലും കുലുക്കം അനുഭവപ്പെട്ടു. കഷ്ടിച്ച് മുഖം രക്ഷിച്ചെടുക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. അതിനു മുൻപും ശേഷവും ലീഗ് വിരുദ്ധ നിലപാട് ശക്തിയുക്തം അവതരിപ്പിക്കുകയാണ് CPM നേതൃത്വം. ഈ അടുത്ത കാലത്ത് വഖഫ് നിയമനം PSEക്ക് വിടുന്ന തർക്കത്തിലും ലീഗിനെ തള്ളിമാറ്റി സമസ്ത വിഭാഗത്തെ അടുപ്പിച്ചെടുക്കുന്ന തന്ത്രമാണ് CPM പയറ്റിയത്. മുസ്ലിം ജനസാമാന്യത്തിലേറെ സ്വാധീനമുള്ള AP EK സുന്നി വിഭാഗങ്ങളെയെല്ലാം അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ CPMനായിട്ടുണ്ട്. ലീഗ് പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടില്ലായിരുന്ന EK സുന്നി വിഭാഗക്കാരായ സമസ്തക്കാർ പോലും ഇന്ന് ലീഗിനെ അത്ര ഗൗനിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് CPMന്റെ അടവുതന്ത്രത്താൽ മാത്രമാണ്. അതുകൊണ്ട് ലീഗ് ഇന്ന് ഇടതുമുന്നണിക്ക് അനിവാര്യതയെ അല്ല. ജയരാജന്റെ നാക്കുപിഴയോ? ഇടതുമുന്നണി കൺവീനറായി ചുമതലയേറ്റതിന് തൊട്ടുപിന്നാലെ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് മുസ്ലിം ലീഗ് വരുന്നെങ്കിൽ വരട്ടെ എന്നാണ്. ആവേശത്തിരയിൽ ജയരാജൻ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. സിപിഎമ്മിന്റെ വർത്തമാനകാല രാഷ്ട്രീയാവസ്ഥയിൽ ചിന്തയിലില്ലാത്ത കാര്യമാണ് ജയരാജൻ പറഞ്ഞതെന്ന് മുകളിൽ വിവരിച്ച കാരണങ്ങളാൽ ആർക്കും ബോധ്യപ്പെടും. അതുകൊണ്ടാണ് പാർട്ടി നയം നോക്കാതെയും ജാഗ്രതയില്ലാതെയും പ്രതികരണം അരുതെന്ന് കഴിഞ്ഞ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ജയരാജനെ വിലക്കിയത്. അബദ്ധം തിരിച്ചറിഞ്ഞ ഇ പി ജയരാജൻ ആദ്യം പറഞ്ഞതിൽ നിന്ന് മലക്കം മറിഞ്ഞു, അതും വിദഗ്ധമായി തന്നെ. പിന്നീട് നടന്ന അഭിമുഖങ്ങളിലെല്ലാം അഭിമുഖകാരന്മാർ തിരിച്ചുമറിച്ചും ജയരാജനെ കൊണ്ട് ആദ്യം പറഞ്ഞത് പറയിക്കാൻ നോക്കുന്ന രസകരമായ കാഴ്ചകൾ കാണാനായി. എങ്ങനെ ചോദിച്ചിട്ടും ലീഗ് വേണമെന്ന് ജയരാജൻ പറഞ്ഞതേയില്ല, വേണ്ടെന്ന് പറയുകയും ചെയ്തു. ലീഗിനോടും കോൺഗ്രസിനോടും ഒപ്പമുള്ള ആളുകളടക്കം ഇങ്ങോട്ട് വന്ന് ഇടതുമുന്നണിയുടെ അടിത്തറയെ ശക്തിപ്പെടുത്തുകയാണെന്നാണ് ജയരാജൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞുവെച്ചത്. അതുതന്നെയാണ് തൽക്കാലത്തേക്കെങ്കിലും സിപിഎം ആഗ്രഹിക്കുന്നതും. കുറച്ചുകൂടി വന്യമായി ചിന്തിച്ചാൽ ലീഗിനെ തീരെ വേണ്ടെന്ന് സിപിഎം പറയാതിരിക്കുന്ന കാലവും വന്നു ചേർന്നേക്കാം. അങ്ങനെയൊന്ന് സംഭവിക്കുന്നെങ്കിൽ അതിന് നിമിത്തമാവുന്നത് വിവാദ പദ്ധതിയായ കേരയിൽ സിൽവർ ലൈൻ ആകും. കേരയിലിനെതിരെ മലപ്പുറത്തുൾപ്പെടെ അരങ്ങേറുന്ന പ്രതിഷേധങ്ങളിൽ ലീഗും ശക്തിയായി അണിചേരുന്നുണ്ട്. കേരളമാകെ പ്രതിഷേധം മുറിയാത്ത ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നാൽ സിപിഎം ലീഗിനെ അടർത്തിയെടുത്ത് കോൺഗ്രസിനെ നിലംപരിശാക്കുകയും കേരയിൽ സാധ്യമാക്കുകയും ചെയ്യുമോ ആർക്കറിയാം. അതിന്റെയൊന്നും ആവശ്യമില്ലെന്നും നഷ്ടപരിഹാര പാക്കേജ് കാണിച്ച് ആളുകളെ കൂടെ കൂട്ടാമെന്നും ചിന്തിക്കുന്ന നേതാക്കൾക്കാണ് സിപിഎമ്മിൽ തൽക്കാലത്തേക്കെങ്കിലും പ്രാമുഖ്യം.